that's not something that is only prophesied in the Old Testament, but they could not experience it in the Old Testament.
അത് പഴയ നിയമത്തിൽ ഒരു പ്രവചന വാക്യമായിട്ട് പ്രതിപാദിച്ചിരുന്നാൽ അവരുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയാൻ
സാധിക്കും. Quotation from Habakkuk chapter 2 verse 4.
ഹബക്കൂക്കിന്റെ പുസ്തകത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യമാണിത്.
And it's something that was fulfilled in the New Testament.
അത് പുതിയ നിയമത്തിലെ നിറവേറ്റപ്പെട്ട ഒരു കാര്യമാണ്.
And that verse is quoted 3 times in the New Testament.
പുതിയ നിയമത്തിൽ ഇതേ വാക്യം തന്നെ മൂന്ന് പ്രാവശ്യം പ്രതിപാദിക്കുന്നു.
Galatians,
എബ്രായ ലേഖനത്തിലെ,
and here.
അതുകൂടാതെ ഇവിടെ റോമാ ലേഖനത്തിലും.
You know, when we think of our life on earth like a spiritual education,
നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം ഒരു ആത്മീയ വിദ്യാഭ്യാസമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ,
we have to see which subjects we are strong in and which subjects we are weak in.
ഏതു വിഷയങ്ങളാണ് നമ്മൾ ശക്തരും ഏതു വിഷയങ്ങളാണ് നമുക്ക് ബലഹീനതയും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു.
And if we are serious about getting an all-round development, we will try to find out what are the subjects we are weak in.
മൊത്തത്തിലുള്ള ഒരു പുരോഗമനം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എവിടെയാണ് നമുക്ക് ബലഹീനതയും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു.
So I thought we could think today about some subjects in which we are weak.
നമ്മളെ ബലഹീനരായിരിക്കുന്ന വിഷയങ്ങൾ ഏതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം.
See, we are strong. I'm not saying we are strong. I'm saying we have taught much on certain subjects.
നമ്മളെ ബലവാന്മാരാണെന്ന് ഞാൻ പറയുന്നെന്നാൽ നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്.
We have heard it many times.
ധാരാളം പ്രാവശ്യം കേട്ടു.
Whether we have become strong in those areas or not, only each person knows individually.
ആ കാര്യത്തിൽ നമ്മൾ ശക്തരാണോ എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്.
We can teach physics regularly every day and still some people may not have understood it.
എല്ലാ ദിവസവും നമുക്ക് ഊർജ്ജതന്ത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്നാൽ അത് പഠിച്ചിട്ടുള്ളവർ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ.
So that we cannot say how many people take it seriously and receive what is taught.
എത്ര പേര് അത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്, പഠിപ്പിച്ചത് അവരുടെ ജീവിതത്തിൽ പ്രാപ്യമായിട്ടുള്ള എത്ര പേർക്ക് നമുക്കറിയാൻ പാടില്ല.
But we can say that certain subjects like overcoming sin and worldliness and all, we have talked about so much in the church.
സഭയിൽ നമ്മൾ ധാരാളം വർഷങ്ങളായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ് പാപത്തിനുമേലുള്ള ജയവും ലോകമയത്തിൽ നിന്നുള്ള രക്ഷയും.
Love of money and these things we have spoken about so much.
ദിവ്യാഗ്രഹത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ധാരാളം പ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ളതാണ്.
So we can say not that we are strong in it, but that we have spoken much about it.
അകാര്യത്തിൽ നമ്മൾ ശക്തരല്ലെങ്കിലും നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയാം.
We are strong or not, only each of us individually know.
നമ്മുടെ ശക്തി അതിൽ എത്രമാത്രം ഉണ്ടെന്നുള്ളത് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അറിയാം.
But living by faith, depending upon God, is something which I feel a lot of us in all of our churches may be quite weak.
നമ്മളുടെ ബലഹീനത, നമ്മുടെ സഭകളിലുള്ള പലരും ബലഹീനരായിട്ടുള്ള ഒരു വിഷയമാണ് വിശ്വാസത്താൽ ജീവിക്കുക എന്നുള്ളത് കാര്യം.
That when we have a problem, I wonder if we first think about God.
നമുക്കൊരു പ്രശ്നമുള്ളപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ദൈവത്തെ ഓർക്കുമോ എന്നൊരു സംശയം.
We must take that to God in prayer, because of course he can handle it.
ആ കാര്യം നമ്മൾ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്, കാരണം അവനതിനെ സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട്.
But that's how the righteous man should live.
നീതിമാൻ അവിധമാണ് ജീവിക്കേണ്ടത്.
So faith in God first of all means that that we are absolutely sure that God loves us.
ദൈവത്തിലുള്ള വിശ്വാസം പ്രാഥമികമായിട്ട് പറഞ്ഞാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ
അറിയാം.
ദൈവം നമ്മളെ അത്യധികമായിട്ട് സ്നേഹിക്കുന്ന കാര്യത്തിൽ അല്പം പോലും നമുക്ക് സംശയം വന്നുകൂടാ.
We are not afraid of preaching that no matter how low we have fallen, God still loves us.
നമ്മൾ എത്ര താഴേയിലേക്ക് വീണാലും താഴേക്ക് വീണാലും അപ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ഒരു കാര്യം നമ്മൾ
ഓർക്കേണ്ടതാണ്.
അവന്റെ സ്നേഹം ഒരിക്കലും മാറുന്നതല്ല.
It's very important for us to know that, because there are some people who seem to get into condemnation concerning some failure or things like that.
തങ്ങളുടെ ജീവിതത്തിലെ ചില പരാജയങ്ങളെ ഓർത്ത് നിരാശരായിത്തീരുന്ന പലരും ഈ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഈ വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്.
When can we stop speaking about God's love for us?
ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തെ കുറിച്ച് എപ്പോഴാണ് നമുക്ക് സംസാരിക്കാൻ നിർത്താൻ പറ്റുന്നത്?
When everybody is absolutely convinced about it, then we can stop.
ആ കാര്യത്തെ കുറിച്ച് എല്ലാവരും പരിപൂർണ ബോധ്യമായതിനു ശേഷം അപ്പോൾ നമുക്ക് നിർത്താം.
It's like in a class, if people haven't understood how addition is, then we got to keep on teaching till everybody understands how to add.
ഒരു ക്ലാസ്സിലെ സങ്കലനം എങ്ങനെയാണെന്നുള്ള കാര്യം പഠിപ്പിക്കുമ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അത്
പഠിപ്പിക്കുന്നുള്ളൂ.
ബുദ്ധിശാലികളൊക്കെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു.
Some of the others take a little longer.
എന്നാൽ ചില വ്യക്തികൾ അല്പകാലമേ അത്
മനസ്സിലാക്കുന്നു. God loves them unconditionally.
ഒരു ഉപാധിയുമില്ലാതെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ സഭയിലുള്ള ഓരോ വ്യക്തികളും ഹൃദയപൂർവ്വം മനസ്സിലാക്കേണ്ട ആവശ്യകത ഞാൻ അത്യധികമായിട്ട് കാണുന്നു.
God's love is for us is not dependent on our behavior.
നമ്മുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവത്തിന്റെ സ്നേഹം
നിലനിൽക്കുന്നത്. When God wants to tell us about his love, he compares his love to that of a mother.
ദൈവത്തിന്റെ സ്നേഹം ഒരു മാതാവിന്റെ സ്നേഹത്തോടാണ് ദൈവത്തിന്റെ വചനത്തിൽ ഉപമിച്ചിരിക്കുന്നത്.
Isaiah 49:15 he says even a mother may forget the sucking child but I will not forget.
യെശയ്യാവിന്റെ പുസ്തകത്തിൽ 49:15 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല.
So when God wants to compare his love, he doesn't compare it with all these stories of boys and girls loving one another but a mother's love.
കുമാര പ്രായത്തിലുള്ള ആൾക്കാർ തങ്ങളുള്ള സ്നേഹത്തിന്റെ ചിത്രീകരണമല്ല ദൈവസ്നേഹം.
Cinema love is a deception.
ഈ സിനിമകളിലൊക്കെ കാണുന്ന പ്രേമമൊക്കെയും ഒരു വഞ്ചനയാണ്.
Real love is a mother's love.
യഥാർത്ഥ സ്നേഹം അമ്മയുടെ സ്നേഹമാണ്.
That is absolutely, unconditional. It doesn't depend on anybody, the child's behavior.
അത് ഒരു ഉപാധികളുടെ അടിസ്ഥാനത്തിലല്ല ആ സ്നേഹം. കുഞ്ഞിന്റെ സ്വഭാവം എവിധമായിരുന്നാലും ആ മാതാവ് ആ കുഞ്ഞിനെ സ്നേഹിക്കും.
Supposing you got a very naughty child at home and it's very sick one day, you will care for it just like you care for a good child.
വളരെ ശല്യക്കാരനായ ഒരു കുഞ്ഞ് നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുക, അവന് അസുഖമായി തീർന്നാൽ നിങ്ങൾ അവനെ സാധാരണ ശല്യക്കാരനല്ലാത്ത കുഞ്ഞിനെ നോക്കുന്നത് പോലെ തന്നെ
നോക്കുക.
അതാണ്
compares his love for us to that of a mother's love.
അപ്രകാരമുള്ള സ്നേഹമാണ് ദൈവസ്നേഹം ദൈവത്തിന്റെ വചനം തുല്യം ചെയ്ത് കാണിച്ചിരിക്കുന്നത്.
I feel that many believers are not absolutely convinced about this.
ഈ കാര്യത്തിൽ പല ക്രിസ്ത്യാനികൾക്കും ബോധ്യമില്ല എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു.
Our children must know this truth from the time they are very young.
വളരെ ശൈശവപ്രായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സത്യം അറിയണം.
God's love for them is unconditional.
ദൈവത്തിന് അവരോടുള്ള സ്നേഹം ഉപാധികളുടെ അടിസ്ഥാനത്തിലല്ല എന്ന്
said we have to be like our heavenly father who makes the sun rise on the good and the evil.
ദൈവശിക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗ്ഗസ്ഥനായ പിതാവേ സൂര്യനെ നല്ലവരുടെ പേരും ദുഷ്ടന്റെ പേരും ഉദിപ്പിക്കുന്നുവെന്ന്.
നോ ഡിഫറൻസ്
അവന്റെ ആ കാര്യത്തിൽ.
അൺകണ്ടീഷണൽ സൺ ഷൈൻസ് വിതൌട്ട് എ കണ്ടീഷൻ വെദർ യു ആർ ഗുഡ് ഓർ ബാഡ്.
അതാണ് ഉപാധികൾ ഇല്ലാതെ നീ നല്ലവനോ നീ ദുഷ്ടനോ ആയിരുന്നാലും ആ സൂര്യൻ നിന്റെ പേര് ഉദിക്കും.
ജീസസ് സെഡ് ദി റെയിൻ ഫോൾസ് വെദർ യു ആർ റൈച്ചസ് ഓർ അൺറൈച്ചസ് ദി റെയിൻ വിൽ ഫോൾ ഓൺ യുവർ ഫീൽഡ് ആൻഡ് ബ്ലെസ് യു.
നീതിമാനോ നീതികെട്ടവനോ ആയി തീർന്നാലും മഴ നിന്റെ ആ വയലിൽ ഉണ്ടാകും.
That is the main difference between God's love and human love.
Adana deiva sneham manushya sneham sammilulla parama pradhanamaya vyathyasam.
Human love is almost always conditional.
Manushya sneham ubadhigalude adisthanathilana.
The closest is to God's love is mother's love, which can sometimes be unconditional.
Deiva snehathodu valare aduthu nilkunna sneham madavinte snehamaane avade ubadhigal kuravaanu.
But all other human love is conditional.
Na mattu manushya sneham ellam ubadhigalude adisthanam.
If you treat me well, I treat you well. If you love me, I love you.
Nee enne nannayittu perumaariyal njan ninnodu nannayittu perumaarum. Nee enne snehichaal njan ninne snehikkam.
So that is what we find in human love.
Adhaana manushya snehathil nammal kandunnathu
God's love. God's love is completely independent of our behavior.
Nammada swabhavam evidhamayirunnalum deiva sneham അതേ നിലവാരത്തിൽ നിൽക്കും.
That doesn't mean that God won't correct us or discipline us.
അതുകൊണ്ട് അർത്ഥമാക്കരുത് ദൈവം നമ്മളെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുകയില്ല എന്ന്.
No, a father who loves his child will definitely discipline him.
താ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന പിതാവ് തീർച്ചയായും അവരെ ശിക്ഷിച്ചു വളർത്തും.
God is not like a grandfather who ignores faults of his grandchildren.
ദൈവം തന്റെ ചെറുപക്കളുടെ തെറ്റുകളെ മറക്കുന്ന ഒരു വലിയപ്പച്ചനായിട്ടല്ല ഇരിക്കുന്നത്.
The father
അവനൊരു പിതാവാണ്.
That's part of his love.
അത് അവന്റെ സ്നേഹത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്.
He loves us more than we realize.
നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിലും അധികമായിട്ട് അവൻ നമ്മളെ സ്നേഹിക്കും.
We discipline our children because we want to protect them from a lot of wrong things that they can get into.
ആ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തിനാണ് നമ്മൾ ശിക്ഷണത്തിൽ വളർത്തുന്നത്? അവർ തെറ്റായ മാർഗ്ഗത്തിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയാണ്.
So when we talk about God's love, it is not one that ignores whatever we do.
നമ്മൾ എല്ലായ്പ്പോഴും എന്ത് കാര്യം ചെയ്താലും നമ്മളെ ആ വഴിക്ക് വിടുന്ന ഒരു പിതാവ് ആ ഒരു സ്നേഹമല്ല യഥാർത്ഥത്തിൽ.
If you will allow God to love you very closely and intimately,
ദൈവത്തെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് വളരെ അടുത്ത രീതിയിൽ അനുവദിക്കുന്നെങ്കിൽ,
He will discipline you for the smallest little mistake.
നീ ചെയ്യുന്ന ഏറ്റവും ചെറിയ തെറ്റിനു പോലും അവൻ നിന്നെ ശിക്ഷിക്കും.
And other children of his,
അവന്റെ മറ്റു,
He does not discipline even for a more serious mistake.
എന്നാൽ മറ്റു അവന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് അവർ കൂടുതൽ തെറ്റ് ചെയ്താലും ചിലപ്പോൾ അവൻ ശിക്ഷിച്ചെന്ന് വരികയില്ല.
When we are young, we say, I know Jesus loves me because he died for me.
നമ്മൾ ചെറുപ്പ ശേഷം പ്രായത്തിലായിരിക്കുമ്പോൾ നമ്മൾ പറയും, യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ അറിയുന്നു, എന്തെന്നാൽ അവൻ എനിക്ക് വേണ്ടി മരിച്ചു.
That's the only thing we can understand.
അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരേ ഒരു കാര്യം അത് മാത്രമാണ്.
When we are young spiritually also, that's the only thing we can understand.
നമ്മൾ ആത്മീയമായിട്ടും ശേഷവത്തിലായിരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്ന കാര്യം അത് മാത്രമാണ്.
If you were to ask me, give me another proof that Jesus loves you.
ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള മറ്റൊരു തെളിവ് നിങ്ങൾ ഇരിക്കുന്നുണ്ടോ?
I will say,
ഞാൻ ഇപ്രകാരം,
you are asking me that question.
നിങ്ങൾ എന്നോടാണ് ചോദ്യം ചോദിക്കുന്നത്, ഞാൻ
I'll say the proof that he loves me is that when I go slightly wrong, he disciplines me.
ഞാൻ ഒരു അല്പമേലും മാർഗം വ്യതിചലിക്കുമ്പോൾ അവൻ എന്നെ ശിക്ഷിക്കുന്നതുകൊണ്ട് അവൻ എന്നെ അവൻ എന്നെ ശാസിക്കുകയും ചെയ്യും.
Says in Revelation 3:19.
വെളിപ്പാട് പുസ്തകം 3:19 നമ്മൾ വായിക്കും,
Those whom I love, I reprove and I discipline.
എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും.
So if God loves, if Jesus loves you, He will rebuke you, he'll discipline you.
യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ അവനെ ശാസിക്കുകയും അവനെ ശിക്ഷിക്കുകയും ചെയ്യും.
But that's only if you allow him.
അത് നീ അവനെ അനുവദിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ.
I used to puzzle about this sometimes.
ഈ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ പലപ്പോഴും ചിന്താദിവസനായിരുന്നെങ്കിൽ
I used to see believers doing things which were so wrong.
വിശ്വാസികളായിരിക്കെ തന്നെ വളരെ ഹീനമായ പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർ.
And nothing seemed to happen to them.
അവരുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിച്ചും കാണുന്നില്ല.
No calamity, no sickness, nothing.
ഒരു അസുഖമോ ഒരു കുഴപ്പങ്ങളോ അവരുടെ ജീവിതത്തിൽ കാണുന്നില്ല.
They're doing sinful things.
അവർ പാപകാരമായ കാര്യങ്ങൾ ചെയ്യുന്നു.
Nothing happens to them.
അവർക്കൊന്നും തന്നെ സംഭവിക്കുന്നില്ല.
And I used to think, what does this mean?
ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ ഇതെന്താണ് അർത്ഥമാക്കുന്നത്?
I mean, we always teach that what a man sows, he will reap.
നമ്മൾ എല്ലായ്പ്പോഴും പ്രസംഗിക്കാറുണ്ട്, ഒരു മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യുമെന്ന്.
But I discovered one or two things.
എന്നാൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ കണ്ടെത്തുകയുണ്ടായി.
ഒന്ന്, that a man does not reap immediately.
കാരണം മനുഷ്യൻ പെട്ടെന്നല്ല കൊയ്യുന്നത്.
Like a man like Hitler, he did so much evil in his life, killing 60 lakhs of Jews. But he never reaped anything in this earth.
ഹിറ്റ്ലർ എന്ന് പറയുന്ന വ്യക്തി 60 ലക്ഷം യഹൂദന്മാരെ കൊന്നതിനു ശേഷം അവന്റെ ജീവിതകാലത്ത് അവൻ ഒന്നും തന്നെ കൊയ്തില്ല.
He finally committed suicide and left the earth.
അവനെ അവസാനം ആത്മഹത്യ ചെയ്ത് ഈ ലോകം വിട്ടുപോയി.
Never suffered anything on this earth.
ഈ ലോകത്തിൽ അവനൊന്നും തന്നെ സഹിച്ചില്ല.
So many others, Stalin in Russia killed more than 1 crore people.
സ്റ്റാലിൻ റഷ്യയിൽ ഒരു കോടിയിലധികം ആൾക്കാരെ വധിച്ചവനാണ്.
Nothing happened to him.
അവന് ഒന്നും തന്നെ സംഭവിച്ചില്ല.
He lived a long life and died.
ഒരു ദീർഘകാല ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ചവൻ മരിച്ചു.
So many people like this, you know, who have done wrong and evil and harmed others and even believers.
വിശ്വാസികളായിട്ടിരിക്കുമ്പോൾ തന്നെ പല നീചപ്രവൃത്തികളും ദോഷകരമായ പ്രവൃത്തികളും മറ്റുള്ളവർക്കെതിരെ ചെയ്തവർ.
Pastors and elders who exploited others and nothing much happens to them.
പാസ്റ്റർമാരും മൂപ്പന്മാരുമായി ജീവിച്ചു മറ്റുള്ളവരെ നിന്നും പല കാര്യങ്ങളെ
കബളിപ്പിച്ചെടുത്തിട്ടുണ്ട്.
മറ്റുള്ളവരുടെ ആ പണം കബളിപ്പിച്ചെടുത്തിട്ടുണ്ട്.
Cheated others.
മറ്റുള്ളവരെ വഞ്ചിച്ചു.
Nothing happens to them. They seem to be prosperous and they seem to be okay.
അവർക്കൊന്നും തന്നെ സംഭവിക്കുകയോ അവർ സാമ്പത്തികമായിട്ട് ഭദ്രതയിലേക്ക് വളർന്നു വരികയും ചെയ്തു.
So, one thing I've learned is not all punishment comes immediately.
ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കി, എല്ലാ ശിക്ഷയും വളരെ പെട്ടെന്ന് വരികയില്ല.
It says in Ecclesiastes 8 in verse 11.
സഭാപ്രസംഗി 8-ാം അധ്യായത്തിലെ ഒരു വാക്യമുണ്ട്.
It says in verse 11, because the punishment against evil deed is not executed immediately, therefore the hearts of men are fully given over to do evil.
സഭാപ്രസംഗി 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവധി തൽക്ഷണം നടക്കായ കൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു.
So why is man so bold to sin?
എന്തുകൊണ്ടാണ് പാപം ചെയ്യുവാൻ മനുഷ്യൻ ധൈര്യപ്പെടുന്നത്?
And continue.
അതിൽ തുടരുന്നത്?
Even believers.
വിശ്വാസികൾ പോലും.
Because the punishment doesn't come immediately.
കാരണം ശിക്ഷാവധി തൽക്ഷണം നടക്കായി കൊണ്ട്.
The punishment came within 5 minutes of your committing a sin.
നിങ്ങളൊരു പാപം ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റിനുള്ളിൽ ശിക്ഷാവിധി നടപ്പാക്കുകയായിരുന്നെങ്കിൽ,
can you imagine how holy God's people will be by today?
ഇന്നത്തെ ദൈവത്തിന്റെ ജനങ്ങൾ എത്ര വിശുദ്ധരായി കാണുമായിരുന്നു.
Just imagine some of the sins you are still slaves to.
ഇപ്പോഴും നിങ്ങൾ അടിമകളായിരിക്കുന്ന പാപത്തെ കുറിച്ച് ചിന്തിക്കുക.
You say, oh, I can't get victory, brother. I tried. I can't get victory.
സഹോദരാ, എനിക്ക് ആ കാര്യത്തിലെ ഞാൻ ജയത്തിനായിട്ട് പലപ്പോഴും ശ്രമിച്ചു, എനിക്കത് സാധ്യമാകുന്നില്ല.
ഇപ്രകാരം ചിന്തിച്ചു. Every time you gossip with your tongue got a little paralyzed.
നിങ്ങളെ പോഴെങ്കിലും മറ്റുള്ളവരുടെ പരകാരത്തിൽ പരദൂഷണം പറയുമ്പോൾ നിങ്ങളുടെ നാവ് നാവ് ക്ഷയിച്ചു പോകുന്നു, അതിനൊരു ക്ഷതം സംഭവിക്കുന്നു എന്ന് വിചാരിക്കുക.
You do some more again, little more paralyzed.
വീണ്ടും നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് വീണ്ടും തളർന്നു പോകുന്നു.
You will finish with gossiping in no time at all.
പരദൂഷണത്തിൽ നിന്ന് നിങ്ങൾ വളരെ പെട്ടെന്ന് മുക്തി പ്രാപിക്കും.
So this business of I can't get victory and all is just a lie.
എനിക്ക് ജയം പ്രാപിക്കാൻ പാടില്ല, സാധ്യമാകില്ല എന്ന് പറയുന്നത് വെറും പോഷ്ക മാത്രമാണ്.
If every time you got angry,
എല്ലായ്പ്പോഴും നീ കോപിഷ്ടനാകുമ്പോൾ,
something happened to you physically,
ശാരീരികമായിട്ട് നിനക്ക് എന്തെങ്കിലും ദോഷം
സംഭവിക്കുന്നു,
ഒരു തളർവാദം സംഭവിക്കുന്നു,
you finish with anger in no time.
കോപത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് മുക്തി
പ്രാപിക്കും. When you're tempted to get angry, you'll control yourself because you know what happened last time. You got a little stroke.
കോപിക്കാനായിട്ട് നിങ്ങൾ പരീക്ഷിതരാകുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ നിൽക്കും, കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ തളർച്ച നിങ്ങൾക്ക് ഉണ്ടാകരുതല്ലോ എന്ന് ഓർത്തു.
You know, we can control ourselves. We don't, because sin is, the punishment doesn't come immediately.
നമുക്ക് പാപത്തെ ഒക്കെ ജയം നേടാം, കാരണം ശിക്ഷാവിധി തൽക്ഷണം നടപ്പാക്കാത്തത് കൊണ്ടാണ്.
Unbelievers to feel like that, I can understand.
അവിശ്വാസികൾ അവിധമാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം.
But believers,
എന്നാൽ വിശ്വാസികളോ, അത് വളരെ അത്ഭുതമായ ഒരു കാര്യമാണ്.
We think that because something happened long ago, God has forgotten about it.
വളരെ കാലം മുമ്പ് എന്തോ സംഭവിച്ചിരിക്കുന്നു, അത് ദൈവം മറന്നിരിക്കുന്നു നമ്മൾ ചിന്തിക്കുന്നു.
We will discover the judgment seat of Christ, things we have forgotten, God has not forgotten.
യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ മറന്ന കാര്യങ്ങൾ പലതും ദൈവം മറന്നിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി.
It doesn't matter. I mean, God remembers things that were done 6,000 years ago.
6,000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങൾ പോലും ദൈവം ഓർക്കും.
What is our life? Just 50 years ago, we did something that's nothing.
50 വർഷം മുമ്പ് നമ്മൾ ചെയ്ത കാര്യം അവന്റെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ
അവൻ അനുഭവിക്കുന്നു. 6,000 years ago, they are going to come up at the judgment seat of God.
ന്യായവിധിയുടെ നാളില് യേശുക്രിസ്തുവിന്റെ ആ വരവിലെ നമ്മൾ കാണാൻ പോകുന്നത് 6,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ പോലും കാണും.
And then the sentence will be executed after 6,000 years for what happened.
അപ്പോൾ 6,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ അന്നേരം അവിടെ അതിന്റെ ആ
ശിക്ഷാവും
അവർ ചെയ്തതിന് ശേഷം 6,000 വർഷങ്ങൾക്ക് ശേഷം അവർ ചെയ്ത ആദാം ഹവ്വയും ചെയ്ത പാപങ്ങൾ എനിക്കറിയില്ലെങ്കിലും അതിന്റെ ശിക്ഷാവിധി അവിടെ നടപ്പാകും.
That's the first thing I learned, that sentence is not executed quickly.
ശിക്ഷാവിധി തൽക്ഷണം നടപ്പാക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഞാൻ
പറഞ്ഞു. Plant a mango tree, it may take 10 years for you to get the mangoes.
ഒരു മാവ് നിങ്ങൾ നടുമ്പോൾ ചിലപ്പോൾ 10 വർഷം എടുക്കും അതിൽ നിന്ന് ഫലം ലഭിക്കാൻ.
But it'll come.
എന്നാൽ അതിൽ വരും.
Sometimes harvest takes a long time.
ചിലപ്പോൾ കൊയ്ത്തിനായിട്ട് നമ്മൾ ധാരാളം സമയം കാത്തിരിക്കേണ്ടതായിട്ട്.
Things come up immediately.
ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് വരും.
You plant rice and you within few months you get it.
നമ്മളൊരു നെൽച്ചെടി നട്ടു കഴിഞ്ഞാൽ 3-3.5 മാസത്തിനുള്ളിൽ നമുക്ക് അതിന്റെ ഫലങ്ങൾ ലഭിക്കും.
Things take a long time. Coconuts and all take a long time.
എന്നാൽ നമ്മൾ തെങ്ങൊക്കെ നട്ടാലോ എത്ര വർഷത്തിന് ശേഷമാണ് ഉണ്ടാകുന്നത്?
So certain things, the punishment doesn't come immediately.
ചില കാര്യങ്ങൾ ശിക്ഷാവിധി തൽക്ഷണം
നടപ്പാകും.
ആ പ്രവചനത്തിന്റെ ഒരു തത്വമാണ് ഒരു മനുഷ്യൻ വിധിക്കുന്നത് കൊയ്യുമെന്നുള്ളത്.
So that's one reason.
അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം.
That gave me a partial explanation why certain people do certain wrong things and nothing seems to be happening to them.
നീച പ്രവൃത്തികളൊക്കെ ചെയ്തതിന് ശേഷവും ചില മനുഷ്യരുടെ ജീവിതത്തിൽ ഇത് വളരെ സന്തോഷമായിട്ട് പോകുന്നുള്ളതിന്റെ അല്പം വിവരണം എനിക്ക് ഇതിൽ നിന്ന് ലഭിച്ചു.
Okay, it's just a matter of time. Did you catch up with that?
ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിച്ചത് ഒരു സമയത്തിന്റെ കാലത്തിന്റെ ഒരു സമയം മാത്രം കാലം മാത്രമാണ് തെളിയിക്കുന്നത്.
I want to see it immediately.
എന്നാൽ ഞാനത് വളരെ പെട്ടെന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നു.
The Lord says in Acts 1:7 that it's not for you to know the time and season which God has kept in his own power.
അപ്പോസ്തല പ്രവൃത്തികൾ 1:7 നമ്മൾ വായിക്കുന്നത് പോലെ അത് പിതാവിന്റെ പക്കലുള്ള കാലങ്ങളും സമയങ്ങളും അറിയേണ്ടത് നിങ്ങൾക്കുള്ളതല്ല എന്ന്.
Acts 1:7 is a very important verse for all of us to know.
അപ്പോസ്തല പ്രവൃത്തികൾ 1:7 എന്നുള്ള ആ വാക്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് വളരെ
ആവശ്യമാണ്.
പല മേഖലകളിൽ അതൊരു നമുക്ക് പ്രയോജനമുണ്ട്.
We cannot tell God, you must do this now.
കർത്താവേ, നീ ഇപ്പോ ചെയ്യണമെന്ന് നമുക്ക് ദൈവത്തോട് പറയാൻ
സാധ്യമല്ല.
പ്രാർത്ഥനയിൽ പോലും ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി.
When we pray for something, we can pray for anything.
നമുക്ക് എന്തിനു വേണ്ടി വേണമെങ്കിലും
പ്രാർത്ഥിക്കാം. But when we pray, we can't say, Lord, by next week you must do this.
കർത്താവോട് വിവിധം പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. കർത്താവേ അടുത്ത ആഴ്ചക്കുള്ളിൽ നീ ഇത് ചെയ്തിരിക്കണം.
Because the time and season is in God's hand.
കാരണം പിതാവിന്റെ കാലങ്ങളോ സമയങ്ങളോ കർത്താവിന്റെ കൈകളാണ്.
I cannot tell him when to do it.
എപ്പോൾ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല.
There are many things I prayed for still not fulfilled.
ഞാൻ പ്രാർത്ഥിച്ചുള്ള പല കാര്യങ്ങളും ഇന്നും നിറവേറ്റപ്പെട്ടിട്ടില്ല.
I know it is God's will, but I don't know God's time.
എനിക്കറിയാം കർത്താവിന്റെ ഇതമാണെന്നാൽ കർത്താവിന്റെ സമയം എനിക്കറിയില്ല.
So we have to humbly wait. Say, Father, time is in your hand.
ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവേ നിന്റെ സമയം എനിക്കായിട്ടില്ലല്ലോ.
So that's one reason why people can do wrong things and nothing seems to happen.
അതുകൊണ്ടാണ് ജനങ്ങൾ പാപം ചെയ്തതിനു ശേഷവും അവർക്കൊന്നും സംഭവിക്കാതെ.
The second reason is more frightening.
എന്നാൽ രണ്ടാമത്തെ വസ്തുത വളരെ ഭയം ഉളവാക്കുന്നതാണ്. ദൈവം ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടാകാം, അതുകൊണ്ടാണ് അവനെ
That is terrible.
അത് തീർത്തും ഭയാനകമാണ്.
You know, when the prodigal son was living inside the house, father would correct him and rebuke him and all that.
ആ മുടിയനായ പുത്രൻ പിതാവിന്റെ ഭവനത്തിൽ താമസിച്ചപ്പോൾ അവനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടാകാം.
Once he went away to the far country.
എന്നാൽ അവൻ ദൂര രാജ്യത്തേക്ക് പോയപ്പോൾ
finished. The father didn't tell him anything. He can go wander around with the prostitutes or do whatever he likes. Father didn't say anything.
പിതാവൊന്നും തന്നെ അവിടെ സംസാരിക്കുന്ന നമ്മൾ കാണുന്നില്ല. അവൻ വേശ്യമാരുമായിട്ട് മുതൽ പങ്കിടുകയോ അവന്റെ മുതൽ ചിലവാക്കുകയോ പിതാവൊന്നും പറയുന്നില്ല.
That may be another reason why God is not rebuking and disciplining certain people.
ചില വ്യക്തികളെ ശിക്ഷിക്കുകയോ ശാസിക്കുകയോ ദൈവം ചെയ്യാത്തത് ഇതുകൊണ്ടാകാം. അവരെ ഉപേക്ഷിച്ചു.
Frightening reason.
അത് വളരെ ഭയാനകമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
So if God is not rebuking you or disciplining you,
it's
not a thing to be happy about. It's a thing to be terribly frightened about.
Even ningal chaasikku shikshikku cheyyunnilla ennorthu ningal santoshikkanda kaaryamilla, ningal adhigam bhayappedanna oru aavashyamaanu.
Because it says in Hebrews in chapter 12,
Hebraya lekhanam 12th vaakyathil nammal ipragaram vaayikkunnu.
Hebrews chapter 12,
Hebraya 12,
that verse 8, if you are without discipline of which all have become partakers, then you are not really children, you are illegitimate children.
ellavarum praapikkuna baala shiksha koodaadirikkunnuvengil ningal makkalalla kavaludeyanmar athre.
All have become partakers.
ellavarum aa baala shiksha praapikkunnu aarum adil baala shiksha idu oriyunnilla.
Says in verse 7, which son is there whom his father does not discipline?
Bala devam bala shiksha sahichal devam makkalod enna pole ningalodu perumaarunu appan shikshikkatha magan evide ullu.
There any son whom his father does not discipline?
Appan shikshikkatha magan aa evide engilum undo?
I'm sorry to say, today there are.
Naan valla khedathodu koodi parayatte innu dharalam perundu.
You know, I've noticed in CFC and other churches.
Yan
our church
Bangalore CFC ilum nammude sabagalilum oru karyam darshichirundu.
That, you know, people say, brother, children are different, they can't, we can't control them all alike.
Sodara kunjungalokke pala swabhavam ullavaraana avare ellavarum namukku oru pole niyandrikkan
saadhikkum. That is an excuse that indisciplined fathers and mothers make.
Adu shikshanam koodada valarnittulla maatapithakkal varuthuna oru ozhivukazhivaanu.
After observing for nearly 30 years, I have come to one conclusion.
30 varshakalathe nirikshanathinu shesham njan oru upasambharathile kadannu
vannu. It's not theory. I have observed many, many families in 30 years.
Idu tattuvalla njan nirikshichathinu shesham kanda pala kudumbangal kanda oru vastu.
Certain families, all the children are disciplined.
ചില ഭവനങ്ങളിൽ എല്ലാ കുഞ്ഞുങ്ങളും ശിക്ഷണത്തിന്റെ.
Certain families, none of the children are disciplined.
ചില കുടുംബങ്ങൾ ഒരു കുഞ്ഞു പോലും ശിക്ഷണത്തിന്
കീഴിൽ. They are wild and create a lot of confusion.
അവരെ വളരെ അക്രമാസക്തന്മാരായിട്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു.
And certain other families, not one of them, may have 5-6 children, they'll all be well behaved.
ചിലപ്പോൾ അഞ്ചോ ആറോ കുഞ്ഞുങ്ങൾ കാണുന്നാൽ എല്ലാവരും മാന്യമായിട്ട് വരും.
It's got nothing to do with the children, it's got to do with the parents.
ഇത് കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല, മാതാപിതാക്കളുടെ കുഴപ്പം.
And as long as parents say, oh, the children are like that,
കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് മാതാപിതാക്കൾ പറയുന്നവരാണെങ്കിൽ,
they are not willing to take the blame themselves. This is exactly like Adam. I'm not willing to take the blame myself. This is my wife is like that.
അവർ ആ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറല്ല. അവർ ആദാവിനെ പോലെ എന്റെ കുഴപ്പമല്ല എന്റെ ഭാര്യ കുഴപ്പമാണെന്ന്
പറയും. Man has a tendency to put the blame on somebody else.
മനുഷ്യനെ കുറ്റം മറ്റുള്ളവരെ ആരോപിക്കുന്ന ഒരു
സ്വഭാവം.
അത് ചെയ്തിടത്തോളം കാലം മാതാവിനെ പിൻപറ്റുന്നവരുമാണ്. ഓ, അതെന്റെ ഭാര്യയാണ്, അതെന്റെ ഭർത്താവാണ്,
അതെന്റെ
അമ്മായിയപ്പനാണ്, അമ്മായിയമ്മയാണ്, അവരൊക്കെ ഇങ്ങനെയാണ്. എന്റെ മകൻ അങ്ങനെയാണ്, എന്റെ മകൾ അങ്ങനെയാണ് സഹോദര, എനിക്ക് ചെയ്യാൻ
പറ്റും.
ഈ മറ്റു വ്യക്തികളെ കുറിച്ചുള്ള യാതൊരു ബന്ധവും ഉള്ള ഒരു കാര്യമല്ല.
The Bible says, If my children are not well behaved, fault is mine.
എന്റെ കുഞ്ഞുങ്ങൾ മാന്യമായിട്ട് പെരുമാറുന്നില്ലെങ്കിൽ പ്രശ്നം എന്റേതാണെന്നാണ്
ദൈവത്തിന്റെ വചനം. It says that 1 Timothy 2 that I'm not fit to be even an elder in the church if my children are not disciplined and well behaved.
1 Timothy 2 പറയുന്നുണ്ട് മാന്യമായിട്ട് പെരുമാറാത്ത മക്കളുള്ളവൻ ഒരു മൂപ്പനായിരിക്കാൻ യോഗ്യനല്ല.
And you can if you don't believe me, you just watch in the next few years different churches you go.
നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കടന്നുപോകുന്ന പല സഭകളിലുമുള്ള ആ കുഞ്ഞുങ്ങളെയും അവരെയും ഒക്കെ
നോക്കുക. See how some children behave in the meetings.
ചില കുഞ്ഞുങ്ങൾ മീറ്റിംഗിൽ എപ്രകാരം പെരുമാറുന്നു നോക്കുക.
There are certain children and all the children in that family will be like that.
ചില കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഒരേപോലെയാണ്.
Absolutely like wild horses.
അവരെ വളരെ അക്രമാസക്തരായ ചില കുതിരകളെ പോലെയാണ്.
There are others like you know these race horses. You tell them to stop go
ചില കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ഓട്ടപ്പന്തയത്തിലൂടെ കുതിരകളെ പോലെ ഓടാൻ പറയുമ്പോഴോടും നിൽക്കാൻ
പറയും.
കാരണം അവരുടെ ആ സ്വയ മനസ്സിന്
തകർക്കപ്പെട്ടിട്ടുണ്ട്.
അതാണ് ദൈവം തന്റെ
മക്കളോട്
അവരുടെ ആ സ്വയ ഇഷ്ടത്തെ തകർക്കുന്നു.
They become race horses and not wild horses.
അവരെ ഓട്ടപ്പന്തയത്തിൽ ഉപയോഗിക്കാവുന്ന കുതിരകളായി മാറുന്നു. അത് ശിക്ഷണത്തിന്റെ ഒരു ഫലമാണ്.
And he has taught us as parents to teach our children by discipline.
മാതാപിതാക്കൾ എന്ന നിലയിൽ അവർ നമ്മളെ അഭ്യസിപ്പിക്കുന്ന കാര്യം കുഞ്ഞുങ്ങളെ നിങ്ങൾ ശിക്ഷണത്തിൽ വളർത്തുക.
Otherwise those children will grow up to become a disgrace to God and to the church.
അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഒരു കാലത്ത് പ്രായപൂർത്തിയാകുമ്പോൾ ദൈവത്തിനും ദൈവസഭയ്ക്കും അപമാനമായി.
No use weeping over that when their children are 19 years old.
കുഞ്ഞുങ്ങൾ 19 വർഷമായതിനു ശേഷം കരഞ്ഞിട്ടോ വിലപിച്ചിട്ടോ കാര്യം.
I have seen numerous fathers and mothers weeping when their children are 18, 19 years old.
തങ്ങളുടെ കുഞ്ഞുങ്ങൾ 18, 19 വർഷമാകുമ്പോൾ വിലപിച്ച് കരയുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക്
we can only pray and hope that something will change.
നമുക്ക് ആശയോടെ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നു ക്ഷമയോടെ കാത്തിരിക്കുക.
Instead of waiting till they are 19, if you have started when they were 2 or 1, that would be tremendous hope.
ഒരു വയസ്സുള്ളപ്പോഴോ രണ്ടു വയസ്സുള്ളപ്പോഴോ നീ പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ആ വലിയ മാറ്റം നമുക്ക് കാണാൻ
പറ്റും.
നീ നിന്റെ കുഞ്ഞിനെ ഹൃദയപൂർവ്വം സ്നേഹിച്ചു.
You are not a father, you are a grandfather.
നീ ഒരു പിതാവല്ല, നീ ഒരു വലിയപ്പനാണ്.
Thank God, God is not a grandfather.
ദൈവം ഒരു വലിയപ്പനല്ലാത്തതാണ്. ദൈവത്തെ
He disciplines his
children. അവർ തന്റെ മക്കളെ ശിക്ഷിക്കുന്നു.
When he sees that some of his children just don't want it.
മാൽചേ തന്റെ കുഞ്ഞുങ്ങൾ ചിലർ ഇത് ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് കാണുമ്പോൾ.
See, he treats us like adults because we are adults.
അവൻ നമ്മളെ മുതിർന്നവരായിട്ട് എണ്ണുന്നു കാരണം നമ്മളൊക്കെ പ്രായപൂർത്തിയുള്ളവരാണ്.
We are small babies like our small children. I mean below the age of 12 I was very strict with all my children.
തന്റെ 12 വയസ്സിന് താഴെയുള്ള എന്റെ കുഞ്ഞുങ്ങളെ അടുത്ത് ഞാൻ വളരെ കർക്കശബുദ്ധിയുള്ളവരായിരുന്നു. അവരെ
കർക്കശബുദ്ധിയായിരുന്നു. I would not allow them to talk in the meeting. I would not allow them to run around in the meeting. Never, not even once.
ഞാൻ ഒരിക്കൽ പോലും എന്റെ കുഞ്ഞുങ്ങളെ 12 വയസ്സിന് താഴെയുള്ളവരെ മീറ്റിംഗിൽ ഓടി നടപ്പാനോ മീറ്റിംഗിൽ സംസാരിക്കാനോ ഒരിക്കലും അനുവദിക്കില്ല.
Whatever their age,
അവരുടെ പ്രായം ഇത് തന്നെയായിരുന്നു.
They learn the hard way when they come home. They can't do that in God's presence.
അവർ ദൈവത്തിന്റെ സന്നിധിയിൽ അപ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭവനത്തിൽ മടങ്ങി വരുമ്പോൾ ഞാൻ അവരോട് വളരെ കർക്കശമായിട്ട്
പെരുമാറുമായിരുന്നു.
ആ 12 വയസ്സിന് താഴെയുള്ള സമയത്ത് നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ അതിനുശേഷം ചെയ്യാൻ പോകാൻ വലിയ
ബുദ്ധിമുട്ട്.
അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യമുണ്ട്. ആ ദൈവം കരുണയുള്ളവനാണ്.
God doesn't treat us like babies, he treats us like adults.
ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രായപൂർത്തിയായിട്ടുള്ളവരായിട്ടാണ് കണ്ടത്.
He will not discipline us if he sees that we are getting offended with that discipline.
ആ ശിക്ഷണത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഇടർച്ച വരുന്നു എന്ന് കാണുമ്പോൾ അവൻ നമ്മളെ വീണ്ടും ശിക്ഷണത്തിലേക്ക് നമ്മൾ ഇവിടെ കടത്തിവിടുന്നു.
Supposing the Lord rebukes you.
ദൈവം നിന്നെ ശാസിക്കുന്ന ഒരു കാര്യം എടുക്കുക.
And he may not rebuke you directly, he may rebuke you through another brother.
അവൻ നേരിട്ട് നിന്നെ ശാസിക്കില്ല, വേറൊരു സഹോദരൻ കൂടെ നിന്നെ ശാസിക്കും.
If you are proud, you'll say no, I want God to deal with me directly.
നിങ്ങൾ അഹങ്കാരി നിഗളിയാണെങ്കിൽ നിങ്ങൾ പറയും വേണ്ട ദൈവനോട് സംസാരിക്കട്ടെ, എന്നോട് ഇടപെടട്ടെ.
Humble, you'll say God, you can deal with me through anybody, it doesn't matter.
നിങ്ങൾ താഴ്ന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ പറയും കർത്താവേ ആരിൽ കൂടി വേണേലും നിനക്ക് എന്നോട് ഇടപെടാൻ.
So if God sees you are offended with that correction,
ഒരു കറക്ഷൻ ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ, നിങ്ങൾ ഇടർച്ചയ്ക്ക് നിങ്ങൾക്ക് ഇടയായി എന്ന് ദൈവം കാണുമ്പോൾ,
അതിനുശേഷം
അവൻ നിങ്ങളെ നേരെയാക്കാൻ
വരികയും
ഒന്ന് രണ്ട് പ്രാവശ്യം അവൻ ശ്രമിച്ചു.
അതിനുശേഷം
അവൻ പറയും എന്റെ മകനെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ചെയ്തു
കൊടുക്കുക.
നിനക്ക് പന്നികളുടെ കൂടെ ജീവിക്കണമെങ്കിൽ പോയി ജീവിച്ചു കൊടുക്കുക. ഞാൻ നിന്നെ
ശിക്ഷിക്കാൻ
നീ പോകുന്നത് നിനക്ക് ഇഷ്ടമുള്ളത്തേക്ക് പോകാം, നിനക്ക് ഇഷ്ടമുള്ള നിനക്ക്
ചെയ്യാം.
ദൈവത്തിന്റെ അപ്രകാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് വലിയ ഭയാനകമായ അവസ്ഥയാണ്.
I can think of instances in my life where I deviated. Of course, I repented. But more than that, there were tears of joy.
സന്തോഷാശ്രുക്കൾ എന്റെ കണ്ണിൽ നിന്നുണ്ടാകുമായിരുന്നു.
Lord, thank you.
കർത്താവേ, നന്ദി പിതാവേ.
Thank you that you are so watchful over my life that you won't even allow me to go 1 degree away from the truth.
എന്റെ ജീവിതത്തെ കുറിച്ച് നീ ഇത്ര ശ്രദ്ധാലുവായിട്ടിരിക്കുന്നു. 1 degree പോലും എന്റെ ജീവിതത്തിൽ ഞാൻ മാറുവാൻ നീ ആഗ്രഹിക്കുന്നില്ലല്ലോ. ആ ദൂരത്ത് ഞാൻ ദൈവത്തെ എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷം വരെ നീ ഇപ്രകാരം തന്നെ എന്നോട് ഇടപെടുക. ഞാൻ എന്റെ വാക്ക് നിനക്ക് നൽകുന്ന പിതാവ്, ഞാൻ ഒരിക്കൽ
പോലും നിനക്ക്
എന്നോട് ഇളയ ഒരു സഹോദരൻ കൂടിയോ ഏത് മനുഷ്യൻ കൂടിയോ നീ എന്നോട് ഇടപെടുക. ഞാൻ കുറ്റക്കാരനായി തീരുകയില്ല.
I made a covenant with God.
Ya devumayittu niyama sandhi.
I will never get offended if he corrects me through anybody.
Aarilude devum enne correct cheyumbol njan idarchakkaranayi theeruvilla
ennu. I will not get offended.
Yan orikkal polum
even if it is through someone much younger than me.
Enne kaal valare valare prayam kuranja oru sahodaral koodi aanengil koodiyum.
And the result is
adinte phalam
I have got tremendous light on myself.
Enne kurichu enikku dharalam velicham labhikkuntayi.
That has helped me to grow.
Adhe aathmeemayittu valaruvan enne sahayi.
It has helped me to know God better.
Devathe koodal ariyuvanayittu enne sahayi.
You know, when we are cleansed,
nammal shuddhikaranam praapichu
kayumbol, something like the cataract from our eyes becoming better.
Nammude kannilulla thimira maari kayumbol nammal koodal kaatchu
thekkunnu. We read the Bible, say, hey, I never saw that before in this verse.
Appol thiruvathil nammal vaaikkumbol albhutha varavathraayittu, ayyo ee vasthu njan munpu kandillayo. ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഇത് വായിക്കുന്നു. ഇപ്പോൾ ഇത്
സംഭവിച്ചു
കാരണം എന്റെ കണ്ണിലെ തിമിരം അല്പം കൂടുതലായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു.
ബിക്കോസ് ഐ അക്സെപ്റ്റഡ് ഗോഡ്സ് റിബ്യൂക്ക് ആൻഡ് ഡിസിപ്ലിൻ.
ദൈവത്തിന്റെ ശാസനയും ശിക്ഷണവും ഞാൻ ഏറ്റെടുത്തു.
Do you know how much you have missed in your life by not accepting God's rebuke and discipline?
ദൈവത്തിന്റെ ശിക്ഷണവും ശാസനയും നിങ്ങളുടെ വീട്ടിൽ ജീവിതത്തിൽ നിങ്ങൾ നിരസിച്ചുകൊണ്ട് നിങ്ങൾ എത്ര ദരിദ്രനായിരുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുമോ?
You would have been a very rich person spiritually today.
ആത്മീയമായിട്ട് വളരെ ധനവാനായിരിക്കേണ്ട സമയം നിങ്ങൾക്ക് എംബേ
നഷ്ടപ്പെട്ടു. You would have been a blessing to so many people.
എത്ര അധികം ആൾക്കാർക്ക് നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരേണ്ട സമയം അതിക്രമിക്കാൻ.
A little hurt when you are correct.
നിങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മുറിവേൽക്കുന്നവരാണെങ്കിൽ.
I've seen that.
ഞാനത് കണ്ടിട്ടുണ്ട്.
I've seen it in CFC.
ഞാനത് CFCയിൽ
കണ്ടു. Certain people are get a bit offended and won't talk to you for some time.
ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ അവർക്ക് ഇടർച്ചയ്ക്ക് ഹേതുവാകുന്നു ഞാൻ കണ്ടിട്ടുണ്ട്.
I know these people are no use correcting them.
ഞാൻ ഇവരെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പ്രയോജനവുമില്ലെന്ന് ഞാൻ ഞാൻ അവരെ ഉപേക്ഷിച്ചു പോയി.
One brother I remember, I said, brother, I give you my word, I will never correct you in my life.
ഞാൻ ഒരു സഹോദരനോട് ഇപ്രകാരം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. സഹോദരാ, നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ നിന്നെ കറക്റ്റ് ചെയ്യാൻ
വരുന്നില്ല. I told him something.
ഞാൻ ഒരു ചില കാര്യങ്ങൾ അദ്ദേഹത്തോട്
പറഞ്ഞു. This is not the way to do it.
വലിയ ഗൗരവമായ കാര്യമായിരുന്നില്ല. ഈ കാര്യം ഇങ്ങനെയല്ല ചെയ്യേണ്ട സഹോദരൻ.
I'm not used to anybody speaking to me like that.
ഞാൻ ഔദ്യോഗികമായി ഇങ്ങനെ പറഞ്ഞു. സഹോദരൻ സായ്ക്ക് ഇപ്രകാരം എന്നോട് ആരും തന്നെ സംസാരിച്ചിട്ടില്ല.
Sorry, brother.
ഞാൻ പറഞ്ഞു, വളരെ ക്ഷമിക്കണം സഹോദര.
Forgive me.
എന്നോട് നീ ക്ഷമിക്കണം.
I give you my word, I'll never in my life speak to you like that again.
ഞാൻ വാക്ക് തരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ നിന്നോട് ഇപ്രകാരം
സംസാരിക്കും.
ഞാൻ എന്റെ വാക്ക് പാലിച്ചു.
He could do wild things, I never said anything.
അവൻ അക്രമമായ കാര്യങ്ങൾ പലതും ചെയ്യാൻ ഞാൻ ഒന്നും പറയാൻ പോകും.
He left the church long ago.
വളരെ വർഷങ്ങൾക്ക് മുമ്പേ അവൻ സഭ വിട്ടുപോകുകയും
never grew spiritually.
ആത്മീയമായിട്ട് ഒട്ടും വളർന്നില്ല.
I think God himself gives up on some people like that.
ദൈവം പോലും ചില ആൾക്കാരെ അപ്രകാരം ഉപേക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
My dear brothers and sisters,
എന്റെ പ്രിയ സഹോദരി
value correction.
ശിക്ഷണത്തെ വിലമതിക്കുക.
Value discipline.
ശിക്ഷിക്കുമ്പോൾ അതിനെ വിലമതിക്കുക.
Every time you are sick, go before God first and say, Lord, is there a spiritual reason behind this?
നിങ്ങൾ എപ്പോഴെങ്കിലും രോഗിയാകുന്നെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് കർത്താവ് ഇതിന് എന്തെങ്കിലും ഒരു ആത്മീയ മറ്റൊരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചു.
May not be, maybe because there's a flu in the town or something. It may not be a spiritual reason.
ചിലപ്പോൾ അവിടെ ആത്മീയമായ കാരണം അവിടെ കാണത്തില്ല. എന്നാലും സിറ്റിയിലൊക്കെ ഈ ഫ്ലൂവിന്റെ രോഗാണുള്ളപ്പോൾ ചിലപ്പോൾ അതാകും.
But no harm in first checking up, is there a spiritual reason behind it?
എന്നാൽ ഈ കാര്യത്തിൽ ആത്മീയമായ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതല്ലേ?
And God may show.
ഇപ്പോൾ ദൈവന്റെ അത് കാണിച്ചു തരികയും
ചെയ്യും.
അതെ, അവിടെ ചില കാര്യങ്ങളുണ്ട്.
Because I know many times when there's a flu in the town, I don't get it. How is that?
പല സമയത്തും പട്ടണത്തിലെ ഈ ഫ്ലൂ ഉള്ളപ്പോൾ എനിക്കത് എന്നെ അത് അഫക്ട് ചെയ്തിട്ടുമില്ല.
You also know that.
നിങ്ങൾക്കും കാര്യം അറിയാം.
So there could be sometimes a reason why we got it.
എന്തുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് നമ്മളെ അത് ബാധിക്കുന്നത് എന്നുള്ളതിന് ചില ഒരു കാരണമുണ്ട്.
God takes it will for us. Is that we should be healthy. I believe that.
ദൈവത്തിന്റെ അത്യന്തികമായ താല്പര്യം നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്.
I have never believed in my life that sickness came from God.
എന്റെ ജീവിതത്തിൽ ഒരിക്കലും പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല രോഗം ദൈവത്തിൽ നിന്നുള്ളതാണ്.
Genesis to Revelation, there's not a single verse that teaches that.
ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ദൈവത്തിന്റെ വചനത്തിൽ ഒരിടത്തും പോലും അത് പഠിപ്പിക്കുന്നുമില്ല.
The first book of the 66 books that was written was the book of Job.
ഈ 66 പുസ്തകത്തിൽ ആദ്യമായിട്ട് എഴുതപ്പെട്ട പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്.
Because Job lived long before Moses.
മോശയ്ക്ക് വളരെ കാലം മുൻപാണ് ഇയ്യോബ് ജീവിച്ചത്.
Moses wrote Genesis.
മോശയാണ് ഉൽപ്പത്തി എഴുതിയത്.
So Job lived before that.
യോബ് മോശയ്ക്കും അതിനൊക്കെ മുൻപാണ്.
Whoever wrote the book of Job must have written it pretty close to Job's lifetime because there's so many details of conversations and all that.
ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ആരാണെങ്കിലും യോബിന്റെ ജീവിതകാലത്ത് തന്നെ ആകാം. കാരണം യോബിന്റെ സംഭാഷണങ്ങൾ പലതും എഴുതിയിട്ടുണ്ട്.
I believe with all my heart Job is the first book of the Bible written.
എന്റെ ഹൃദയപൂർവ്വം ഞാൻ വിശ്വസിക്കുന്നു യോബിന്റെ പുസ്തകമാണ് തിരുവചനത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ.
And isn't it interesting that when God decided to write scripture, the first book he writes is about how he disciplines one of his godly servants.
ഇതിനെക്കുറിച്ച് ശ്രദ്ധയോടെ ചിന്തിച്ചു നോക്കുക. താൻ എവിധമാണ് തന്റെ മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നുള്ള ഒരു കാര്യമാണ് ദൈവം തന്റെ ആദ്യമായിട്ട് എഴുതാൻ ഉദ്ദേശിച്ച പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്.
How precious that subject must be to God's heart if he says that is the first book I'm going to write.
ആ കാര്യം ദൈവത്തിന്റെ ഹൃദയത്തിൽ എത്ര വിലയേറിയ ഒരു വസ്തുതയായിരുന്നു എന്ന് ഓർക്കണം. അതാണ് അവൻ ആദ്യമായിട്ട് എഴുതിയ പുസ്തകം.
And in that very first book he teaches us that sickness comes from the devil.
ആ അതേ പുസ്തകത്തിൽ അവൻ നമ്മളെ പഠിപ്പിക്കുന്നു രോഗം പിശാചിൽ നിന്നുള്ളതാണ്.
Who gave Job the boils? Not God.
ആരാണ് യോബിന് വൃണങ്ങൾ നൽകിയത്? ദൈവമല്ല,
devil.
പിശാചാണ്.
But the other thing we learn there is that he cannot do it without God's permission.
എന്നാൽ ഒരു കാര്യം കൂടെ നമ്മൾ അവിടെ മനസ്സിലാക്കുന്നുണ്ട്, ദൈവത്തിന്റെ സമ്മതം കൂടാതെ സാത്താൻ നമ്മളെ ഒന്നും ചെയ്യാൻ
കഴിയും.
അതിന്റെ മുഴുവനുമായിട്ടുള്ള ഉദ്ദേശം എന്തെന്നാൽ അവരുടെ
ശിക്ഷണമായിരുന്നു.
യോബിന് വളരെ നല്ല ഗുണങ്ങളുള്ള ഒരു
വ്യക്തിയായിരുന്നു.
യോബിന്റെ പുസ്തകങ്ങൾ
വായിക്കുന്നു.
ഇന്നത്തെ കാലത്തെ വിശ്വാസികളെ പോലും അവിധത്തിലുള്ളവരെ കണ്ടെത്തുക. ഞാൻ എന്റെ കണ്ണുമായിട്ട് നിയമനം ചെയ്തിരിക്കുന്നു. സ്വർണത്തെ എന്റെ വിഗ്രഹ ദൈവമാക്കി ഞാൻ
മാറ്റിയിട്ടില്ല.
എല്ലാ വിധവുമാരെയും ഞാൻ എല്ലാ വിധവുമാരെയും അനാഥരെയും ഞാൻ
ബ്ലൈൻഡ് പീപ്പിൾ ടു ഗോ അക്രോസ് ദ റോഡ് ദേ ലെറ്റ് ദ ബ്ലൈൻഡ് പേഴ്സൺ വൺ പ്ലേസ് ടു അനദർ.
അതിനായിരിക്കുന്നു ഞാൻ ഒരു തരത്തിലൊന്നും വേറെ സ്ഥലത്തേക്ക് ഉടനെ
സഹായിക്കുന്നുണ്ട്.
ദരിദ്രനെയും
സഹായിക്കുന്നു.
അവരുടെ ഭവനത്തിൽ വന്നവരെ
താമസിക്കാൻ
ആ വിശുദ്ധ വരഞ്ഞു വന്നവരൊന്നും എന്റെ ഭവനത്തിൽ നിന്നും ആ വെറും വയറായിട്ട് കടന്നുപോയിട്ടില്ല. ശക്ത എത്ര നല്ലവനായിരുന്നു.
He talked about lusting with the eyes in the first book written in the Bible.
തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ അവൻ കണ്ണുകൊണ്ട് മോഹിക്കുന്നതിൽ നിന്നും അവൻ മുക്തി പ്രാപിച്ചതിനെ
കുറിച്ച്
പത്താഴ്ച ശേഷം അഞ്ചും ആറും അധ്യായങ്ങൾ എഴുതിയത് അതിനുശേഷം 3000 വർഷങ്ങൾക്ക്
ശേഷമാണ്.
എത്ര
ഗുഡ് ക്വാളിറ്റി.
അവന്റെ എല്ലാ ഈ നല്ല ഗുണങ്ങളോടും കൂടി തന്നെ അവനൊരു പ്രശ്നമുണ്ടായിരുന്നു.
He had a sin.
അവനൊരു പാപമുണ്ടായിരുന്നു.
Which many of us have.
നമുക്ക് പലർക്കുമുള്ള അതേ പാപം.
It was the pride that I am such a righteous man.
ഞാൻ ഇത്ര നീതിമാനായ ഒരു വ്യക്തിയാണെന്നുള്ള ഒരു നിഗളം.
I am not like people in other groups.
മറ്റു സഭാവിഭാഗങ്ങളുള്ളവരെ പോലെ ഉള്ളവനല്ല
ഞാൻ.
അതാണ് നമ്മുടെ പ്രശ്നം. അത് തന്നെയാണ് യോബിന്റെ.
And God loved him so much he said this good man I've got to deliver him from this last sickness he has also.
ഇപ്പോഴുള്ള ഈ അവസാനത്തെ രോഗത്തിൽ നിന്ന് അവനെ ഈ നല്ലവനായ മനുഷ്യനെ ഞാൻ തീർത്തും മുക്തി പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ദൈവം തീരുമാനിച്ചു.
got only one sickness left, I'm going to deliver him from that also.
അവന് ഒരേ ഒരു രോഗം മാത്രം, ഒരേ ഒരു ആത്മീയ രോഗമേ ഉള്ളൂ, അതിൽ നിന്നും ഞാൻ അവനെ മുക്തി പ്രാപിപ്പിക്കും.
All the other fellows, they had so many sicknesses, God says, okay, they are not interested, forget about them.
മറ്റു പലരും ആത്മീയമായിട്ട് വളരെ രോഗം പ്രാപിച്ചിരിക്കുന്നു, അവരെ എനിക്ക് താല്പര്യമില്ല എന്ന് ദൈവം തീരുമാനിച്ചു.
But this was like a boy who was getting 99%.
Dan ee kunjine ee vyaktiye sambandhichathulla even oru 99% mark vaangikkunna vidyarthiye pole
in one class one boy is getting 99%.
Oru classile oru vidyarthikku 99% mark
lebikkunnu 5% and 6%.
Mattullavarkokke 5-6% mark maatrame lebikkunnullu.
Teacher will do a lot for this boy getting 99%. Say, we must get this fellow to get 100%.
Ee 99% medikkunnavare അധ്യാപകർ വളരെ സഹായിക്കും, കാരണം അവർ 100% മാർക്ക് വാങ്ങുവാൻ.
That's how God dealt with Job.
അവിധമാണ് യോബിനോടുകൂടി ദൈവം പ്രവർത്തിച്ചത്.
So close to perfection.
അവൻ ആ പൂർണതയിലേക്ക് വളരെ അടുത്തായിരുന്നു.
Only this one thing he hasn't got light on.
അവനെ വെളിച്ചം ലഭിക്കാത്ത ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു.
We got to give him light.
കാര്യത്തിൽ അവൻ നമ്മൾ അവൻ വെളിച്ചം കൊടുക്കേണ്ടിയിരിക്കുന്നു.
വെരി പെയിൻഫുൾ വേ, ഹീസ് ഗോട്ട് ടു ലൂസ് ഹിസ് ചിൽഡ്രൻ, ഹീസ് ഗോട്ട് ടു ലൂസ് ഹിസ് പ്രോപ്പർട്ടി, ഹീസ് ഗോട്ട് ടു ലൂസ് ഹിസ് ഹെൽത്ത്.
വളരെ വേദനാജനകമായ കാര്യത്തിലൂടെയാണ് അവൻ കടന്നുപോകുന്നത്. അവന്റെ ധനം നഷ്ടപ്പെട്ടു, അവന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു.
ഫസ്റ്റ് ബുക്ക് ഓഫ് ദി ബൈബിൾ ടീച്ചസ് മീ അനദർ തിങ്
ദൈവത്തിന്റെ അതിർവേദത്തിലെ ആദ്യത്തെ പുസ്തകം വേറൊരു കാര്യവും എന്നെ
പഠിപ്പിക്കും. യു സീ എ ഗോഡ്ലി മാൻ സഫറിംഗ്, ഡോണ്ട് ജഡ്ജ് ഹിം ബിക്കോസ് യുവർ ജഡ്ജ്മെന്റ് മേ ബി റോങ്.
ഒരു നീതിമാനായ ഒരു ദൈവിക മനുഷ്യൻ കഷ്ടം അനുഭവിക്കുമ്പോൾ അവനെ വിധിക്കരുത്, നിന്റെ വിധി തെറ്റായിരിക്കാം.
Probably because God loves him 100 times more than he loves you.
നിന്നെ സ്നേഹിക്കുന്നതിൽ 100 മടങ്ങ് അധികമായിട്ട് ദൈവം അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാകാം.
That he is trying to remove some last bit of imperfection in him.
അവന്റെ ജീവിതത്തിലുള്ള ആ പൂർണ്ണതയിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന ഒരു ചെറിയ കാര്യത്തെ മാറ്റുവാൻ വേണ്ടിയാകാം.
Maybe in your case he sees 100 of them that he just leaves you alone.
നിന്റെ ജീവിതത്തിലെ നൂറുകണക്കിന് കുഴപ്പങ്ങളുള്ളതിനാൽ നിന്നെ അവൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്.
Don't think all the healthy people are the ones whom God is very happy with.
ആരോഗ്യമുള്ളവരാണ് ദൈവം ഏറ്റവും അധികം പ്രസാദിച്ചിരിക്കുന്നവരെന്ന് ചിന്തിച്ചു പോകരുത്.
That first book is a complete contradiction to this health and wealth gospel.
ആദ്യത്തെ പുസ്തകമായ ഈയോബിന്റെ പുസ്തകം ആരോഗ്യത്തിന്റെയും ധനത്തിന്റെയും കാര്യത്തിൽ തികച്ചും വൈരുദ്ധ്യാത്മാവിലാണ്
നിൽക്കുന്നത്.
ഇന്നത്തെ ക്രിസ്ത്യ ലോകത്തിൽ പ്രസംഗിക്കുന്ന ആരോഗ്യത്തിന്റെയും സമ്പന്നതയുടെയും സുവിശേഷത്തിന് തികച്ചും വിഭിന്നമായിട്ടുള്ള
വൈരുദ്ധ്യത്തിലുള്ളതാണ്.
അന്നത്തെ ഭൂമിയുടെ വരപ്പിൽ ജീവിച്ചിരുന്ന ഏറ്റവും ദൈവിക മനുഷ്യന് തന്റെ ആരോഗ്യവും സമ്പത്തും നഷ്ടമായി.
God wanted to lead him to perfection.
കാരണം ദൈവം അവനെ പൂർണ്ണതയിലേക്ക് നടത്തുവാനായിട്ട് ആഗ്രഹിച്ചു.
God may allow us to lose our health and our wealth.
നമ്മുടെ
ജീവിതം,
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നഷ്ടപ്പെടുവാനായിട്ട് ദൈവം അനുവദിക്കും.
എന്തിനാണെന്ന്
നമ്മൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കുമ്പോൾ അവർ എന്ത് ചെയ്യുമെന്ന് അറിയുമോ?
We will just blame circumstances.
നമ്മുടെ സാഹചര്യങ്ങളെ വഴിയാരുമോ?
We will just blame the new rules in the country.
ഈ രാജ്യത്തെ പുതിയ നിയമങ്ങളെ നമ്മൾ വഴിയാരുമോ?
We say, Lord, I don't live with all these things. I'll deal with you, that's all.
നമ്മുടെ വിധം പറയുമോ? കർത്താവേ, ഈ കാരണങ്ങളാൽ ഒന്നുമല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ നീയുമായിട്ടുള്ള ബന്ധത്തിലാണ് ജീവിക്കുന്നത്.
I know you love me.
നീ എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ അറിയുന്നു.
I'll never doubt that.
ഞാൻ ആ കാര്യം ഒരിക്കലും സംശയിക്കില്ല.
And I want you to tell me what you're trying to tell me through this situation.
ഈ സാഹചര്യത്തിൽ കൂടി എന്നോട് എന്ത് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്? എന്നോട് സംസാരിക്കണം.
Extremely thankful and responsive to God when you get the smallest little discipline for some small little error.
ഒരു ചെറിയ കുറ്റത്തിന് പോലും നിങ്ങൾ ശിക്ഷണത്തിന്റെ കീഴിലേക്ക് വരുന്നുവെങ്കിൽ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കുക, ദൈവത്തെ സ്തുതിക്കുക.
And if you are not getting correction when you do wrong things,
നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുന്നില്ലെങ്കിൽ,
if you can say things with your mouth and God just leaves you alone,
നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവം നിങ്ങളെ വെറുതെ വിട്ട് കളയുന്നതിൽ,
don't rejoice in that.
ആ കാര്യത്തിൽ ഉല്ലാസമുള്ളവനായി തീരാതിരിക്കുക.
Seriously wrong.
ഏതോ വളരെ ഗൗരവമായ ഒരു കുഴപ്പം എവിടെയോ ഉണ്ട്.
God has probably given up on you.
ചിലപ്പോൾ ദൈവം നിന്റെ മേലുള്ള ആശയെ കൈവിടിച്ചിരിക്കാം.
He probably has said, no hope for this child.
ഈ വ്യക്തിയിൽ എനിക്ക് ഇനി താല്പര്യമില്ല.
Because everyone whom God has hope for, he disciplines, he corrects.
എല്ലാവരെയും അവൻ തനിക്ക് ആഗ്രഹവും സ്നേഹവുമുള്ളവരെ അവൻ ശിക്ഷിക്കുന്നുണ്ട്, അവൻ കറക്റ്റ് ചെയ്യുന്നു.
That resolved my wonder as to how why certain people are not being, why certain people who do wrong things are not being disciplined.
ചിലർക്ക് ചെയ്തിട്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്നുള്ള കാര്യത്തിലുള്ള എന്റെ സംശയത്തെ അത് ഈ കാരണങ്ങൾ കൊണ്ട് എനിക്ക് പരിഹരിക്കാൻ.
I just mentioned that God's love is a love that cares for every area of our life.
ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സൂക്ഷിക്കുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായി.
I am to live by faith.
വിശ്വാസത്താൽ ജീവിക്കേണ്ട
ആവശ്യം.
ആ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴോ ദൈവത്തിന്റെ എന്റെ സ്നേഹത്തിന്റെ മുഖമുദ്രയാണെന്ന് ഞാൻ
അറിയേണ്ടി.
എന്റെ ജീവിതത്തിലെ എല്ലാ ചെറിയ കാര്യങ്ങളും ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന
കാര്യം.
അതാണ് വിശ്വാസത്തിന്റെ വേറൊരു വശം.
One of the greatest verses on God's love is
John 17:23.
That God loves us as he loved Jesus.
There's a tremendous verse. God loves me
as he loved
Jesus. And
if that be the case, then God will treat me exactly like he treated Jesus.
യേശുക്രിസ്തുവിനെ അവൻ എപ്രകാരം ഈ ലോകത്തിൽ എപ്രകാരം പെരുമാറി അതുപോലെ അവൻ എന്നോടും
പെരുമാറും.
നീ അത് വിശ്വസിക്കുന്നെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ സത്യമായി തീരും, വിശ്വസിക്കുന്നില്ല എങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ
അസത്യമായി. ജീവിതത്തിൽ
അവൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ.
We read once that some people stopped him in the first sermon he preached and took him up to the top of a hill to kill him.
തദാദിത്യ പ്രസംഗത്തിനു ശേഷം അവനെ കൊല്ലുവാനായിട്ട് ഒരു മലയിലേക്ക് അവനെ വലിച്ചുകൊണ്ടുപോയി നമ്മൾ വായിക്കുന്നുണ്ട്.
Jesus was not disturbed.
ഈ കാര്യത്തിലൊന്നും യേശുവിന് അല്പം പോലും പ്രശ്നമുണ്ടായില്ല.
How can you not be disturbed when a crowd of 200 people catch you and take you to the top of a hill to throw you down?
200 പേർ നിങ്ങളെ കൊല്ലുവാനായിട്ട് ഒരു മലയുടെ മുകളിലേക്ക് വിളിച്ചുകൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അസ്വസ്ഥനാകാതിരിക്കാനായിട്ട് സാധിക്കും?
Only if you believe that God is watching every detail of what is happening.
എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ശ്രദ്ധയോടെ കാണുന്നു നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ മാത്രം.
Jesus believed that.
യേശുക്രിസ്തു അത് വിശ്വസിച്ചിരുന്നു.
So he just quietly walked out from there and came away.
അതുകൊണ്ട് അവൻ അസ്വസ്ഥനാകാതെ അവരുടെ ഇടയിൽ നിന്ന് നടന്നു പോയി എന്നാണ് വായിക്കുന്നത്.
Amazing.
എത്ര അത്ഭുതകരമായ.
I say, Lord, I want to be like that.
ഞാൻ പറയുന്നു, കർത്താവേ, ഞാൻ അപ്രകാരമായി തീരാൻ ആഗ്രഹിക്കുന്നു.
Because you love me like you love Jesus.
കാരണം നീ യേശുവിനെ സ്നേഹിക്കുന്നു പോലെ എന്നെയും.
Every detail of my life is in your hand.
എന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും നിന്റെ കയ്യിൽ.
I don't live in fear or take decisions on the basis of fear.
ഞാൻ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല.
Never take a decision on the basis of fear.
ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട്.
You must take a decision on the basis of faith.
വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ തീരുമാനങ്ങൾ ആയിരിക്കേണ്ടത്.
That God loves me.
ദൈവമെന്നെ സ്നേഹിക്കുന്നു.
Every detail of Jesus' life was planned. Every detail of my life is also planned.
യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മുന്നമേ നിർണയിച്ചതുപോലെ എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മുന്നമേ അവൻ നിർണയിച്ചുറച്ചിരിക്കുന്നു.
Jesus could have been born anywhere.
യേശുക്രിസ്തു എവിടെയെങ്കിലും ജനിക്കാൻ സാധ്യമായിട്ട് വിശ്വസിക്കുന്നു? ഒരിക്കലുമില്ല.
He had to be born in Bethlehem.
അവൻ ബത്ലഹേമിൽ തന്നെയായിരുന്നു ജനിക്കുന്നത്.
How could he be born in Bethlehem when Mary was in Nazareth?
മറിയം നസറേത്തിലായിരിക്കുമ്പോൾ എങ്ങനെ അവന് ബത്ലഹേമിൽ ജനിക്കാൻ സാധിക്കും?
God can do that.
ദൈവത്തിന് ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കും.
He will move the greatest super power in the world called Caesar to pass a law that we have to take a census in Israel.
ലോകത്തിലെ വലിയ ശക്തിയായിരിക്കുന്ന ആ കൈസർക്ക് ആ സമയത്ത് ഒരു ജനസംഖ്യ എടുക്കണമെന്നുള്ള ഒരു നിയമം അവൻ ആ ഒരു പ്രഖ്യാപിച്ചു.
To take a census is very easy. Just go house to house and count the people.
ഒരു ജനസംഖ്യ എടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. എല്ലാ വാഹനങ്ങളിലും കയറിയിറങ്ങിയ ആൾക്കാരുടെ എണ്ണം എടുത്താൽ മതി.
I mean, they take census in India also.
ഇന്ത്യയിലും അമിതത്തിലാണ് അവർ ജനസംഖ്യ എടുക്കുന്നത്.
Imagine in India if they passed a rule that everybody must go to his own home village and then only census will be taken.
ഒരു കാര്യം തീരുമാനിക്കുക, നിങ്ങളുടെ സ്വന്തം ദേശത്തെ ജന്മദേശത്തേക്ക് എല്ലാവരും മടങ്ങിപ്പോയെങ്കിൽ മാത്രമേ ജനസംഖ്യ എടുക്കൂ എന്ന് പറഞ്ഞാലോ.
Craziest order anybody can ever give.
ഈ ലോകത്തിലെ ആർക്കെങ്കിലും പുറപ്പെടുവിക്കാവുന്ന ഏറ്റവും ഭ്രാന്തമായ ഒരു ഓർഡറാണത്.
So many people would have told Caesar, "This is crazy, Caesar. How in the world you can't get everybody to go back to their home village and then take a census? We want to count the people. We can count them in their own home."
നമ്മൾ കൊണ്ട് ജനസംഖ്യ എടുക്കണമെങ്കിൽ അവർ ഇപ്പോൾ താമസിക്കുന്ന ഭവനത്തിൽ അങ്ങ് എടുത്താൽ പോരെ? എന്ത് ഒരു വിജ്ഞാപനമാണ് നീ പുറപ്പെടുവിക്കുന്നത്? നിനക്ക് ഭ്രാന്തുണ്ടോ എന്ന് പലരോട് ചോദിച്ചിരിക്കാം.
Caesar said, "I am Caesar. If I say that, it's got to be done."
ഞാൻ കൈസറാണ്, ഞാൻ പറയുന്നത് കേട്ടാൽ മതിയെന്നോ?
God is behind it. All the crazy orders that different governments in India make, don't worry, God is behind all of them.
ഭ്രാന്തമായ പല വിജ്ഞാപനങ്ങളും ഇന്ത്യൻ സർക്കാർ പുറപ്പെടുവിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവമാണെന്നുള്ള കാര്യം ഞാനത് വിശ്വസിക്കുന്നു.
Some purpose is being fulfilled.
അതിന്റെ പിന്നിലുള്ള ഒരു ആ ഉദ്ദേശം നിവർത്തിയാകട്ടെ.
So Joseph and Mary have to go on that donkey all the swacham and long journey of 2-3 days to Bethlehem.
അതുകൊണ്ട് അവരുടെ കഴുതപ്പുറത്തെ യോസഫിന് മറിയക്കും ആ നസറേത്തിൽ നിന്ന് ബേത്ലഹേം വരെ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു.
Because the scripture has to be fulfilled.
കാരണം തിരുവചനം നിവർത്തിയാകേണ്ടിയിരിക്കുന്നു.
Even in a small thing like that.
ആ ഒരു ചെറിയ കാര്യത്തിൽ കൂടി.
I believe that for myself also.
എന്റെ ജീവിതത്തെ സംബന്ധിച്ച് ഞാനത് വിശ്വസിക്കുന്നു.
I believe I was to be born in the place where God decided I should be born.
ഞാൻ ജനിക്കേണ്ട സ്ഥലം ദൈവം തീരുമാനിച്ചുറച്ചതാണ്. ഞാൻ അവിടെ തന്നെ ജനിക്കേണ്ടി.
If I had to be born in India, I'll be born in India.
ഞാൻ ഇന്ത്യയിൽ ജനിക്കുന്നവരാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ തന്നെയായിരിക്കും.
I'm to be born in the 20th century, I'll be born in the 20th century.
ഇരുപതാം നൂറ്റാണ്ടാണ് ഞാൻ ജനിക്കുന്നതെങ്കിൽ അപ്പോൾ അത് സംഭവിക്കും.
You say that thinking too much of yourself as if you're a very important person.
ഇതിനെ കുറിച്ചുള്ള കാര്യത്തിൽ വളരെ വലുതായിട്ട് ചിന്തിക്കുന്നത് നീ അത്ര പ്രാധാന്യമുള്ള വ്യക്തിയാണോ?
VIP.
നീ ഒരു വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ ഉള്ള VIP ആണോ?
I'm not VIP. I'm VVIP.
ഞാൻ VIP മാത്രമല്ല, ഞാൻ VVIP ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ.
Because I am a son of God.
കാരണം ഞാൻ ദൈവത്തിന്റെ ഒരു മകനാണ്.
One whom God loves just like he loved Jesus.
യേശുക്രിസ്തുവിനെ പോലെ ദൈവം സ്നേഹിക്കുന്ന ഒരു മകനാണ്, ദൈവത്തിന്റെ മകനാണ് ഞാൻ.
You are also that, but you don't believe it, and therefore you don't experience it.
നിങ്ങളും അവിധമാണ്, നിങ്ങൾ അത് വിശ്വസിക്കാത്തതുകൊണ്ട് നിങ്ങൾ അത് അനുഭവമാക്കി തീർക്കാൻ.
You don't accept it.
നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ.
And it doesn't work. According to your faith, be it unto you.
നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ.
Why is it true for me? Because I believe with all my heart what it says in John 17:23. God loves me as he loved Jesus.
എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ സംഭവമായി തീരുന്നത്? യോഹന്നാന്റെ സുവിശേഷം 17:23 വാക്യം, യേശുക്രിസ്തുവിനെ പിതാവ് സ്നേഹിച്ച പോലെ എന്നെയും സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നു.
And the Lord asked the blind man, do you believe I can open your eyes?
കുരുടനായോട് യേശുക്രിസ്തു എന്റെ നിന്റെ കണ്ണ് തുറപ്പാൻ നീ കഴിയും ഞാൻ വിശ്വസിക്കുന്നു.
No, I don't think you can do that.
അവൻ പറയുകയാണ്, ഇല്ല ഞാൻ വിശ്വസിക്കുന്നില്ല, നിനക്ക് കഴിയില്ല.
According to your faith, be it unto you. He goes away blind.
Okay, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ, അവൻ അന്ധനായിട്ട് തന്നെ മടങ്ങിപ്പോകുന്നു.
It's like that in everything in the Bible.
ഇതുവരെത്തുള്ള എല്ലാ കാര്യവും
if you believe it, it will work for you.
നീ വിശ്വസിക്കുന്നെങ്കിൽ അതിനെക്കാളായിട്ട് പ്രവർത്തിക്കും.
It's like these electronic gadgets. You plug it in, it'll work. You don't plug it in and hope it'll work, pray and all that. Nothing will happen.
ഈ വൈദ്യുത ഉപകരണങ്ങൾ പോലെയാണ് നിങ്ങൾ ഇത് കറണ്ടിൽ കുത്തുന്നെങ്കിൽ അത് പ്രവർത്തിക്കും, ഇല്ലെങ്കിൽ അതുപോലെ ഇതായിരിക്കും.
No matter how much you pray.
നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും അത്
പ്രവർത്തിക്കും. Plug it in.
അല്ലാതെ നീ അത് ആ പ്ലഗിലേക്ക് കുത്തേണ്ട ആവശ്യമുണ്ട്. അതാണ്
faith is like putting in the plug and putting on the switch.
അത് പ്ലഗിലേക്ക് നിങ്ങൾ അതിനെ പ്രതിഷ്ഠിച്ചതിന് ശേഷം ആ സ്വിച്ച് ഇടുക എന്നുള്ളതാണ്.
You got the same gadget.
അതേ വൈദ്യുത ഉപകരണം
നിങ്ങളുടെ
ആധുനികമായിരിക്കുന്ന ഒരു വൈദ്യുത ഉപകരണമാണ്.
ചിലപ്പോൾ
എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തതെന്നറിയുമോ? നിങ്ങൾ അതിൽ പ്ലഗിൽ അത്
വിശ്വസിക്കും.
യേശു ക്രിസ്തുവിനെ അവൻ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കുന്നു. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തതയോടെ
എഴുതിയിരിക്കും.
അവൻ നസറേത്തിൽ ജീവിച്ചു.
സോ ദാറ്റ് ഇറ്റ് മൈറ്റ് ബി ഫുൾഫിൽഡ് ദാറ്റ് ഹി വിൽ ബി കോൾഡ്
നസറേത്തിലുള്ള ഒരു വ്യക്തി എന്നുള്ളതിൽ അവനൊരു നസറി എന്നുള്ള പേര് അവനോട് വിളിക്കപ്പെടുവാനായിട്ട് അവിടെ
പ്ലാനിലുണ്ടായിരുന്നു.
അവർ ഗലീലയിലേക്ക് കടന്നുപോയി തിരുവചനമൊക്കെ അവിടെ
നിവൃത്തിയാകേണ്ടിയിരിക്കും.
സെബൂലിന് ദേശം ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടതായിട്ടുണ്ടായിരുന്നു.
You read Matthew and in the NASB it's very easy to see it.
ഈ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്നുള്ള ഈ പുസ്തകത്തിൽ വളരെ വ്യക്തതയോടെ എഴുതിയിരിക്കുന്നു.
All the Old Testament verses are in capital letters.
പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്.
You look and see, hey, so that it might be fulfilled.
അത് നിവൃത്തിയാകേണ്ടതിനാൽ,
so that it might be fulfilled.
അത് നിവൃത്തിയാകേണ്ടതുകൊണ്ട്,
so that it might be fulfilled.
അത് നിവൃത്തിയാകേണ്ടതുകൊണ്ട്,
so that it might be fulfilled.
അത് നിവൃത്തിയാകേണ്ടതുകൊണ്ട്.
See how what details Jesus' life was planned.
യേശുക്രിസ്തുവിന്റെ ജീവിതം എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ്, വിശദമായിട്ടാണ് പ്ലാൻ
ചെയ്തിട്ടുള്ളത്.
അവർ മരിച്ചതിനു ശേഷം തന്റെ വസ്ത്രം ആർക്കും കിട്ടാൻ പോകുന്നു, അതും പഴയ
അവൻ എവിടെയാണ് അവരെ
ജീവിക്കുന്നത് അതും എഴുതിയിട്ടുണ്ട്. ഒരു ധനികനായ ഒരു വ്യക്തിയുടെ
കല്ലറയിൽ
കർത്താവ് ഈ വിധം എന്നെ സ്നേഹിക്കുന്നുണ്ടോ?
ഐ എം ഗോണ്ട് പ്ലഗ് ഇറ്റ് ഇൻ ആൻഡ് സേ യെസ്.
ഞാനത് ആ പ്ലഗിലേക്ക് കുത്തിയിട്ട്
വിശ്വസിക്കാനായിട്ടാണ്.
എന്റെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതിയിരിക്കുന്നു. ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എവിടെ ഞാൻ
പാന്റും
ഷർട്ടും ഒക്കെ ആർക്കും ലഭിക്കാൻ പോകുന്നു?
You don't believe it. You think it's all silly. Okay, according to your faith, be it unto you. I believe it. I plug it in and I get full 220 volts.
നിങ്ങളുടെ പേര് പലതിന് ഉപരി എടുത്തതിരിക്കുന്നാൽ ഞാൻ അത് ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. ഞാൻ വിശ്വാസത്തോടെ അത് പ്ലഗ് ചെയ്യുന്നു, അത് പ്രവർത്തിക്കുന്നു.
You know, I have never found a scripture fail in 45 years.
പരാജയമുള്ള ഒരു കാര്യം പോലും കഴിഞ്ഞ 45 വർഷത്തിനുള്ളിൽ ഞാൻ തിരുവചനത്തിൽ കണ്ടിട്ടില്ല.
Every promise of God is true.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം സത്യമാണ്.
But only if I plug it in, if I believe it.
ഞാനത് വിശ്വാസത്തോടുകൂടി ആ പ്ലഗ് ചെയ്യുന്നെങ്കിൽ മാത്രം.
God never gives me a gadget that doesn't work.
ഉപയോഗശൂന്യമായ ഒരു വൈദ്യുതോപകരണം ദൈവം എനിക്ക് നൽകി.
എവറി പ്രോമിസ് വർക്സ് ബട്ട് യു ഗോട്ട് ടു പ്ലഗ് ഇറ്റ് ഇൻ.
എല്ലാ വാഗ്ദാനങ്ങളും നിവൃത്തിയാകും ഒരിക്കൽ പാത്രം നീ വിശ്വസിക്കുന്നു.
യു ഗോട്ട് ടു ഹാവ് ഫെയ്ത്ത്.
വിശ്വാസമുണ്ടാകുകയും
we need to emphasize that more in our church.
നമ്മുടെ സഭകളിൽ ഈ കാര്യം നമ്മൾ വളരെ ഊന്നൽ കൊടുത്ത് സംസാരിക്കേണ്ടി ഇരിക്കുന്നു. വിശ്വാസത്താൽ നമ്മൾ ജീവിക്കുന്ന കാര്യം.
All our planning and scheming and so many things.
നമ്മുടെ പ്ലാനിംഗോ നമ്മുടെ പദ്ധതി പ്രകീർണങ്ങളോ ഒന്നുമല്ല.
Believe that God can use you.
വിശ്വസിക്കുക, ഹൃദയപൂർവ്വം വിശ്വസിക്കുക, ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ സാധിക്കും.
When I was a young man,
ഞാൻ ഒരു ചെറുപ്പക്കാരൻ യുവാവായിരുന്നു.
Stand before people.
ജനത്തിന്റെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് എനിക്ക് ഭയമായി.
എന്റയർ സ്കൂൾ ഡേയ്സ് ഐ നെവർ ടുക്ക് പാർട്ട് ഇൻ എനി പബ്ലിക് സ്പീക്കിംഗ് ഓർ എനിതിങ് ഐ കുഡ്ന്റ് ഡു ദോസ് തിങ്സ്.
എന്റെ സ്കൂൾ ജീവിതകാലം വിദ്യാഭ്യാസ കാലത്ത് ഒരിക്കൽ പോലും ഒരു പ്രസംഗം എന്നുള്ളൊരു കാര്യം എന്റെ ജീവിതത്തിൽ ചെയ്തിട്ട് കാരണം എനിക്ക് ഭയമായി.
Other people could do it. I was shy and timid and always hiding somewhere.
മറ്റുള്ളവർക്കൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു, കാരണം ഞാൻ വളരെ ആ ഉൾവലിവുള്ളവരും മറ്റുള്ളവർ ഉപാധിക്കാൻ
ഭയമുള്ളവരും.
പഴയ ആ ക്ലാസിന്റെ പുറകിരിക്കുന്ന വിജിലും അവൻ എന്നെ വിളിച്ചിട്ട് നീ എന്റെ വചനം പ്രസംഗിക്കണമെന്ന് എന്നെ തിരഞ്ഞെടുത്തു.
പരിശുദ്ധാത്മാവിനെത്തിരുന്ന
ആ ധൈര്യം നീ എനിക്ക് നൽകിയെങ്കിൽ മാത്രമേ
ചോദിക്കണം.
എന്തുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാതിരിക്കും?
Will you pray, Lord, please take my little life and make it a blessing to thousands of people.
കർത്താവേ, ഈ ചെറിയ ജീവിതം എന്റെ ജീവിതം നീ എടുത്തിട്ട് അനേകായിരങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കണമെന്ന്
പ്രാർത്ഥിക്കുന്നു. There was a lady who was locked up in a prison in France 500 years ago.
500 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിലെ ഒരു തടവറയിൽ അടയ്ക്കപ്പെട്ട ഒരു വനിതയെ കുറിച്ച് അറിയാമോ?
She was there for many years, I think.
ആ തടവറയിൽ ആ സഹോദരി പണ്ട വർഷങ്ങൾ
ഉണ്ടായിരുന്നു. She knew God.
എന്നാൽ അവൾ ദൈവത്തെ അറിഞ്ഞിരുന്നു.
And she wrote a few things about God.
ദൈവത്തെ കുറിച്ച് അവൾ ചില കാര്യങ്ങൾ.
In a day when printing and all was so primitive.
ആ അന്നത്തെ കാലത്ത് അച്ചടികളൊക്കെ വളരെ ലഭ്യമല്ലായിരുന്ന സമയത്ത്.
Today the whole Christian world knows about her.
ഇന്നത്തെ ക്രിസ്ത്യ ലോകം മുഴുവനും ആ വനിതയെ കുറിച്ച് അറിയുന്നുണ്ട്.
Her name was Madame Guyon.
മാഡം ഗയോൺ എന്ന് പറയുന്ന ഒരു വനിതയായിരുന്നു.
So many godly men in history have been influenced by that one woman's writings.
ആ സഹോദരിയുടെ എഴുത്തിനാൽ ചരിത്രത്തിന്റെ നാളുകളിലുള്ള അനേക ദൈവിക മനുഷ്യർ
സ്വാധീനിക്കപ്പെട്ടു.
അവർ കടന്നുപോയ ആ പരിശോധനകളെ പരീക്ഷകളൊക്കെ വളരെ അസഹനീയമായിരുന്നു. അവർക്ക്
വിശ്വാസമുണ്ടായിരുന്നു.
എല്ലാത്തിന്റെ നിയന്ത്രിതാവ് സ്വർഗത്തിനായ പിതാവാണെന്നുള്ള കാര്യത്തിൽ അവർക്ക്
വിശ്വാസമുണ്ടായിരുന്നു.
തടവറയ്ക്കുള്ളിലാണെങ്കിലും തടവറയ്ക്ക് വെളിയിലാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം സത്യമാണ്. ദൈവം ആ വിശ്വാസത്തെ കണ്ടു.
This woman has
ee streele vishwasam etra valudu.
I have to honor her.
Adinaayittu njan avale maanikkendi.
I must make her testimony known to the whole world for the next 500 years till Jesus comes.
Yesu Christu varuna adutha 500 varshangalku kodu avale oru saakshiyaayittu ee logathe
kuttu. Amazing way God took those writings from that jail and has preserved it and people are reading it today.
വളരെ അത്ഭുതകരമായ രീതിയിൽ ആ എഴുത്തുകളൊക്കെ ജയിലിൽ നിന്നും എടുത്തു മാറ്റി ഇന്ന് ജനങ്ങൾക്ക് വായിക്കുവാനായിട്ട് ദൈവം
ഉപയോഗിക്കും.
അപ്രശസ്തനായ ഒരു വ്യക്തിയായിട്ട് നിന്നെ എടുത്തിട്ട് അനേകായിരങ്ങൾക്ക് തലമുറകൾക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ അത് നിന്റെ വിശ്വാസത്തെ
അടിസ്ഥാനപ്പെടുത്തി
യേശുവിനെ സ്നേഹിച്ചതുപോലെ എന്നെയും സ്നേഹിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഈ ലോകത്തിലുള്ള ഉത്തരവാദിത്തമുള്ള ജീവിതം നയിപ്പാൻ ഞാൻ
ആഗ്രഹിക്കുന്നു.
ഈ ലൗകികരായ മനുഷ്യൻ ആഗ്രഹിക്കുന്ന പണമോ മനുഷ്യരുടെ മാനമോ ഒന്നും തേടി ഞാൻ എന്റെ സമയം പ്രധാനമാക്കുന്നില്ല. യേശു ക്രിസ്തു എന്തിനു വേണ്ടി ജീവിച്ചു അതിനുവേണ്ടി ജീവിപ്പാൻ ഞാൻ
ആഗ്രഹിക്കുന്നു.
പിതാവിന്റെ മഹത്വത്തിനായിട്ട് സ്വർഗ സംവിധാവേ,
help us all to live by faith.
ഞങ്ങളെ ഒക്കെ വിശ്വാസത്തിൽ ജീവിപ്പാൻ നീ എന്നെ സഹായിക്കണമേ.
faith that you love us so immensely.
ഞങ്ങളെ അത്യധികമായിട്ട് സ്നേഹിക്കുന്നുള്ള ആ വിശ്വാസം.
that you can take the weakest, most stupid person and make him a blessing to or her a blessing to millions.
ഏറ്റവും ബലഹീനനും വിഡ്ഢിയുമായിരിക്കുന്ന സഹോദരനെ സഹോദരി എന്നിട്ട് അനേക ദശലക്ഷക്കണ ആൾക്കാർക്ക് അനുഗ്രഹമാക്കി തീർക്കാൻ
കഴിയും.
ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ നീ ആ പ്രവൃത്തി ചെയ്യുമെന്ന് ഞങ്ങൾ
വിശ്വസിക്കുന്നു.
ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ജീവിതം നീ അത് ചെയ്യുന്നു.
Nothing is impossible with God.
നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ പിതാവേ.
Thank you, Father.
സ്വർഗ്ഗസ്വപിതാവേ, നന്ദി കർത്താവേ. യേശു ക്രിസ്തു നാമത്തിൽ.